السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق، ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، أولئك لهم نصيب مما كسبوا والله سريع الحساب. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തക്വ കൈവിടാതെ ജീവിക്കാൻ ആത്മാർത്ഥമായി ഞാനും നിങ്ങളും പരിശ്രമിക്കാം. ഫിത്നകൾ നിറഞ്ഞ ഈ കാലത്ത് ആ കാര്യത്തിൽ നിതാന്ത ജാഗ്രത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അത്രമാത്രം ദീൻ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് പിടിച്ച ലോകത്ത് ആളുകൾക്കിന്ന് ദുന്യവിയായ ഒരുപാടൊരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും അതിനെക്കുറിച്ച് മനനം ചെയ്യാനും അതിന് പ്ലാൻ ചെയ്യാനും ഒക്കെ സമയമുള്ളൂ. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അറിവിലേക്ക് മടങ്ങുക എന്ന് ഒരു ദർശന ടൈറ്റിൽ കണ്ടാൽ എന്തായിരിക്കുമ്പോ നമ്മ അറിവ് നേടണമെന്ന് പണ്ടേ പറയുന്നവരല്ലേ, പിന്നെപ്പോ എന്താ ഇപ്പൊ പുതിയത് പറയാനുള്ളത് എന്നൊക്കെ ഒരു വേള ആളുകൾ ചിന്തിച്ചിരിക്കും. വിജ്ഞാനത്തിന് ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടെന്നും വിജ്ഞാനം നേടൽ പുണ്യകർമ്മമാണെന്നും ഒക്കെ ഒഴുക്കൻ വട്ടിൽ പറഞ്ഞു പോവുകയല്ലാതെ അതിലേക്ക് മടങ്ങുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ദിനം തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ചുവലുകൾ കൂടുതലാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ പ്രവർത്തന മേഖല, അതൊക്കെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളേറെ നമുക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ നമ്മളെല്ലാവരും മശ്ഹൂലായിരിക്കുകയാണ്, പലതിനുമായിട്ട് വ്യാപൃതരായിരിക്കുകയാണ്. സ്വാഭാവികമായും പണ്ട് പഠിച്ചനുസരിച്ച് തന്നെ ഇപ്പൊ പ്രവർത്തിക്കാൻ നേരല്ല, ഇനിയിപ്പോ പുതിയത് പഠിക്കാൻ പോവുക എന്ന് ചോദിക്കുന്നിടത്താണ് ആളുകളുള്ളത്. പഠിച്ചതിൻ്റെ ഇവിടെ പ്രാവർത്തികമാക്കാൻ നേരല്ല, അതിൻ്റെ സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് ഇനിയിപ്പോ പുതിയത് പഠിക്കേണ്ടതൊന്നുമില്ല എന്ന്. മാത്രമല്ല, ഇവിടുത്തെ യാഥാസ്ഥിതികന്മാരായ ആളുകൾ പണ്ടേ പറയുന്നത് പോലെ ഹസ്ബുനാമാവജ്ജത്തിനാലിഹിയാബാന, നമുക്ക് നമ്മളെ വാപ്പകാരന്മാരായിട്ട് എന്തൊക്കെ പഠിച്ചിരുന്നു അതൊക്കെ പഠിച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കണ്ട എന്ന ഒരു ചിന്താഗതി. ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പകാരന്മാർ ഏതൊന്നിലായി കണ്ടോ അത് മതി എന്നാണല്ലോ ഇവിടുത്തെ യാഥാസ്ഥികർ പറയുന്നത്. യാഥാസ്ഥികർ എന്ന് നമ്മൾ ഉപയോഗിച്ച വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താ? ഏത് സ്ഥിതിയാണോ അത് അങ്ങനെ തന്നെ നിലനിർത്തണം. കോടതിയിൽ ചിലപ്പോൾ രണ്ടു കൂട്ടർ തമ്മിൽ തർക്കമുണ്ടായ പിന്നെ കോടതി വരെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നാണ്. എന്തെന്താ ഇപ്പോഴുള്ള അവസ്ഥ എന്താണോ അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല. ഈ രൂപത്തിൽ പൂർവീക തലമുറ ചെയ്തു വന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടതും പഠിക്കേണ്ടതൊന്നുമില്ല എന്ന ഒരു ചിന്താഗതി, ഒരു കുബൂരിയൽ ഖുറാഫി ചിന്താഗതി നമ്മുടെ സലഫികളായ ചില ആളുകൾക്കും പിടിപെട്ടിട്ടുണ്ട്. നമ്മൾ വലിയ വലിയ മൗലവിമാരെ പ്രസംഗം കേട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്ന്, അവരായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് അപ്പോൾ പുതിയ കൃത്യങ്ങൾ മാന്തി കൊണ്ടുവന്നതാ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ നമ്മൾ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, ഇന്ന തഫ്സീറിലുണ്ട് എന്നൊക്കെ പറഞ്ഞാലും പോലും ഖുറാഫികളെ പോലെ ചോദിക്കുകയാണ്. അത് നമ്മൾ കേട്ടില്ലല്ലോ, നമ്മൾ പണ്ട് പറഞ്ഞില്ലല്ലോ, അയാളെ പ്രസംഗം ഞാൻ 25 കൊല്ലം കേട്ടുള്ളൂ, അയാൾ പറഞ്ഞില്ലല്ലോ, ഇയാളെ പ്രസംഗം കേട്ടുള്ളൂ എന്ന രൂപത്തിലേക്ക് ഇൽമിൽ നിന്ന് ആളുകൾ അകന്നു പോവുകയും പണ്ടെന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പിന്നെയൊന്നും പഠിക്കാൻ പാടില്ല, ഒരു മദ്ഹബ് മാതിരി അതിങ്ങനെ ഫോളോ ചെയ്ത് പോവുക. ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് തെളിവുണ്ടോ, ഇതിന് തെളിവുണ്ടോ എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ യാഥാസ്ഥികന്മാരോട് ചോദിച്ചിരുന്നു അല്ലേ. അപ്പം അവർ പറയും നമ്മളൊക്കെ വാപ്പുകാരന്മാർ പണ്ട് ഇങ്ങനെയാണ് ചെയ്തത്, നമുക്കതിന് തെളിവൊക്കേണ്ട ആവശ്യമല്ല, അവർ തെളിവൊക്കെ നമ്മൾ ഉസ്താദ്മാർ കേട്ടിട്ടുണ്ടാവും. ഈ ആ വാക്കിപ്പം ആരാ പറയണത്? നമ്മളാളുകളാണ് പറയണത് അല്ലേ. ഉദാഹരണമായിട്ട് ഇപ്പം നിക്കാഹിന് മുമ്പായിട്ട് വലിയൊരു പ്രസംഗം അല്ലേ, ചോറിങ്ങനെ അപ്പുറത്തിരിക്കണ്ടാവും, ആളുകൾ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ ആ ചോറ് അവിടെ റെഡിയാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നീണ്ട പ്രസംഗം അല്ലേ. അതിനുവേണ്ടി ഏറ്റവും പ്രഗത്ഭനായ മൗലവിയെ വലിയ സംഖ്യ വണ്ടിക്ക് വാടക കൊടുത്ത് നേരത്തെ ബുക്ക് ചെയ്ത് വിളിച്ചുകൊണ്ട് ആരാ ഖുത്ബ, ആരാ ഖുത്ബ എന്നാ ചോദിക്കുക. അങ്ങനെയൊക്കെ പോയവരെ നമ്മളൊക്കെ. പക്ഷെ അതിന് തെളിവില്ലാന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ അത് പണ്ട് നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്, മുമ്പ് ഇങ്ങനെയല്ലേ പറഞ്ഞത്, ആള് കൂടുന്നോടത്തൊക്കെ ഒരു ഉപദേശത്തിന് കുഴപ്പമുണ്ടോ? ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബിദഅത്തും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇല്ലാണ്ടായിപ്പോ അല്ലേ. അങ്ങനെ ചോദിച്ചാണ് നമ്മുടെ ഒരുപാട് ബിദഅത്തുകൾ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, നമ്മൾ മുമ്പ് പഠിച്ചതും പരിചയിച്ചതും കേട്ടതും ശീലിച്ചതും അല്ലാതെ പുതിയതൊന്നും കേൾക്കാനോ പഠിക്കാനോ നമ്മൾ തയ്യാറില്ല. തയ്യാറില്ലെന്ന് മാത്രമല്ല, അതിന് ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അതിന് പ്രേരണ നൽകുന്ന ആളുകളെ സംബന്ധിച്ച് പോലും വളരെ മോശമായ രൂപത്തിലാണ് ആളുകൾ കാണുകയും അവരെ സമൂഹത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു രണ്ടാം യാഥാസ്ഥികരായി മാറിയിട്ടുണ്ട്, എന്നിട്ട് അവർ നമ്മളെ പറ്റിയാണ് എന്ത് പറയുന്നത്, ഇവരാണ് യാഥാസ്ഥികത്വത്തിലേക്ക് പോകുന്നത്, ഇവർ ഖുറാഫ തിരിച്ചു കൊണ്ടുവരികയാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഖുറാഫി നിലപാട് തിരിച്ചുകൊണ്ടിരുന്ന ആരാ? ഇവരാണ്. മുമ്പ് പഠിച്ചതിനപ്പുറമൊന്നും പഠിക്കാൻ പാടില്ല, പണ്ട് നമ്മളെ മൗലവിമാർ പറഞ്ഞതിനപ്പുറമൊന്നും പറയാൻ പാടില്ല, ഒരു കാണാത്ത ആയത്തുണ്ടോ, ഒരു കാണാത്ത അതീതുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ അത് നമ്മൾ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അറിവ് പഠിക്കുന്നതിലേക്കാണ് ആളുകളെ പ്രേരിപ്പിച്ചത്. കിതാബും സുന്നത്തും അതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണമെന്നും ആ കിതാബും സുന്നത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിമ തലമുറയിൽപ്പെട്ട സഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകൾ തുടങ്ങിയ ഉത്തമ തലമുറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അവർ എങ്ങനെയാണോ ഈ ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തത്, ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടത്. അതാണല്ലോ സലഫിയത്ത് എന്നതിന്റെ അടിസ്ഥാനം തന്നെ. ഇപ്പോ ഇവിടെ സാധാരണക്കാര് ഇപ്പോ ഇവിടെ കൊവൂരികൾ പ്രസംഗിച്ചു, പിന്നെ നമ്മളതിന് മറുപടി അറിഞ്ഞു, അപ്പൊ രണ്ടിനെയും കൂടി ഒന്ന് ഒലിമ്പിക്കൊണ്ട് ജമാഅത്തിൽ പ്രസംഗിച്ചു, നാലാമതൊന്നും ഇതൊന്നുമല്ല വേണ്ടത്, തഖ്‌വാണെങ്കിൽ ഇങ്ങോട്ടൊന്നുള്ള തബ്‌ലീഗേരും വന്നു, അഞ്ചാമത് തരീഖത്തേര് വന്നു, ഇവരൊക്കെ പേച്ചുകളാണ്, ഇവർക്കൊന്നും തൗഹീദില്ല. ഈ അഞ്ച് പ്രസംഗവും കേട്ട് ആദ്യം മുജാഹിദ്, പിന്നെ പിന്നെ ആദ്യം വരുത്ത സംസ്ഥ, പിന്നെ അതിന് മറുപടി മുജാഹിദ്, അതിന് പിന്നെ ജമാഅത്ത്, പിന്നെ തബ്‌ലീഗ്, പിന്നെ അഞ്ചാമത് തരീഖത്ത്. ഈ അഞ്ച് പ്രസംഗവും കേട്ടൊരു സാധാരണക്കാരൻ പറയെന്താ, എന്തെന്നാ ഞങ്ങൾ കാട്ടണ്ടേ, അഞ്ച് കൂട്ടരും ഓടിയുന്ന ആയത്ത്, അഞ്ച് കൂട്ടരും പറഞ്ഞു അജീത്ത്, എല്ലാവർക്കും ആയത്തും അദ്ദേഹം തെളിവാ. ഇനിയിപ്പോ കാതിയേനി ഒന്ന് പ്രസംഗിച്ച ഓനുണ്ടായത്തും അദ്ദേഹം, ചേരനൂര് വന്നിട്ട് സച്ച കുഫർ പ്രസംഗിക്കാൻ അതിനുണ്ടായത്തും അദ്ദേഹം, ഞങ്ങളെന്തെന്നാ ഞാൻ സാധാരണക്കാർ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന, പരിഭവം പറയുന്ന വളരെ പാമരന്മാരായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരോട് നമ്മൾ പണ്ടേ പറയുന്നതിന് മറുപടി എന്താണ്? നമ്മൾ ആയത്ത് ഓതുന്നതും നമ്മൾ ഹദീസ് വായിക്കുന്നതും മറ്റുള്ളവർ ഓതുന്നതും പറയുന്നതും പോലെയല്ല, നമ്മൾ നമ്മുടേതായ ഒരു വ്യാഖ്യാനവും അതിന് പറയുന്നില്ല. നമ്മൾ മുൻഗാമികളായ സഹാബത്തും താബിഈകളും തബഈകളൊക്കെ എങ്ങനെയാണ് ഈ ആയത്തിനെയും ഈ ഹദീസിനെയൊക്കെ മനസ്സിലാക്കുകയും വിലയിരുത്തിയത്, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ആ രൂപത്തിലുള്ള മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് ഈ പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടോ? ഞങ്ങൾക്ക് എന്തിനും മറുപടി ഉണ്ട് എന്നാ തെരീക്കത്തേർ പറയുന്നത്? ഖുർആൻ കൊണ്ട് തർക്കിക്കണോ, അതിന് റെഡിയാണ്. ഹദീസ് കൊണ്ട് തർക്കിക്കണോ, അതിന് റെഡിയാണ്. ആ അതുപോലെ തന്നെ യുക്തി കൊണ്ട് തർക്കിക്കണോ, അതിന് റെഡി. അപ്പൊ തെരീക്കത്തിൽ തർക്കിക്കാനൊക്കെ ഒരുങ്ങി നടക്കുക, ഒക്കെ യുക്തി തന്നെയാണ്. ഖുർആൻ വ്യാഖ്യാനം ഒരാറ്റിന്റെ കഷ്ണം തോത് പിന്നോന്റെ വ്യാഖ്യാനം, ഒരു ഹദീസിന്റെ കഷ്ണം തോത് പച്ച മൗലുവായ ഹദീസായിരിക്കും, എന്നാലും ഒരു തെളിവാണ്, മനസ്സിലായില്ലേ. മാത്രമല്ല ഞങ്ങൾക്ക് തെളിവ് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ശൈഖാണ്, ശൈഖിന്റെ അടുത്തേക്ക് വരൂ, നിങ്ങളെന്തിനാ പേടിക്കുന്നത്, ഞങ്ങളെ ശൈഖ് പറഞ്ഞുതരും.
നിങ്ങൾ ഏത് ചോദ്യത്തിനും ശേഖരം, നിങ്ങൾ ശേഖരന്റെ അടുത്തേക്ക് വാ, ജീവിച്ചിരിക്കുന്ന പ്രമാണം അതാ. പിന്നെ ഇത്രത്തോളം വരെ തെരീക്കത്തേർ പറയുന്നുണ്ടെന്നാണ് ഇപ്പൊ കേട്ടത്. ഞങ്ങൾ ആളുകൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ട് മരിക്കുന്നു. അങ്ങനെ മരിക്കുമെന്ന് ഉറപ്പ് പറയാനുള്ള ഏത് സംഘടനക്കാരവിടെ ഉള്ളത്? ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ വളർന്നിരിക്കുകയാണ് ഇവിടുത്തെ സൂഫിസവും മറ്റുമൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആയത്തും ഹദീസും ഉദ്ധരിച്ചാൽ ആയത്തും ഹദീസും എന്നതിനപ്പുറം അതിന് സലഫുകളുടെ ഫഹമുണ്ടോ എങ്കിൽ മാത്രമേ നമ്മളും മറ്റുള്ളവരും തമ്മിൽ വേറിട്ട് മനസ്സിലാക്കും. ആ ഫഹമ നമുക്ക് മനസ്സിലാകണം. സലഫുകളുടെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. സലഫുകളുടെ അഖ്വാലുകളുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ പണ്ട് പഠിച്ചതും അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പഠിക്കാൻ പാടില്ല എന്നിടത്തേക്ക് ഒരിക്കലും എല്ലാവരും കൊടുത്തോ പെണ്ണും പെല്ലാസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതപ്പതിച്ചു പോകാൻ പാടില്ല എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ യഥാർത്ഥ സലഫിയത്ത് ഉൾക്കൊള്ളുന്നതോടുകൂടി നമ്മൾ എന്ത് വരും, നമുക്ക് പഠനത്തിലേക്ക് വരേണ്ടി വരും, യാതൊരു സംശയമല്ല. അപ്പൊ പഠനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുമ്പ് പറഞ്ഞ പലതും നമ്മൾ തിരുത്തേണ്ടി വരും അല്ലേ. പഠിക്കും തോറും നമുക്ക് പല നമ്മുടെ ധാരണകൾ പലതും തെറ്റാണ് എന്ന് ബോധ്യം വരും. അങ്ങനെ ബോധ്യം വരുമ്പോൾ ആവും ഞാനിത് തിരിച്ചുലട്ടാ, ഞാൻ ഇത് എത്ര കൊല്ലായിട്ട് കൊണ്ട് കിടക്കുന്നത്, 30-35 കൊല്ലായി ഞാൻ സെലഫിയാച്ച അന്ന് പഠിച്ചാൽ ഇനിയിപ്പോൾ അത് മാറ്റിയാർന്ന അത് ശരിയാവില്ല എങ്കിൽ അതേ ചിന്താഗതി തന്നെയല്ലേ ഇവിടുത്തെ യാഥാസ്ഥികന്മാരായ ആളുകൾക്കുള്ളത്. ഞാനിപ്പോൾ 50 വയസ്സായി, എന്റെ ഉപ്പാപ്പ മരിച്ചെന്ന് ഞാൻ ഇവിടെ ഉണ്ട്, ഉപ്പ മരിച്ചെന്നും ഉണ്ട്, അമ്മാവും മരിച്ചെന്നും അമ്മായും മരിച്ചു അന്നൊക്കെ ചെയ്തതായിരുന്നു, ഇപ്പൊ അത് പാടില്ല. ഞാൻ പറഞ്ഞ് മരിച്ചു അതൊക്കെ നരകത്തിലാന്ന് വിശ്വസിച്ചിട്ടല്ലേ ഞാനിപ്പോ അത് പാടില്ല എന്ന് പറയണ്ടേ? ഇങ്ങനല്ലേ ഖുറാഫി വിജയത്തിന് ന്യായീകരിക്കാം അല്ലേ? മരിച്ചിടത്ത് ഖുർആൻ ഓതുന്നതിനെയായാലും അല്ലെങ്കിൽ അവിടെ പിന്നെ 7, 3, 14 ഒക്കെ അവരെ ന്യായീകരണം എന്താ? അവരൊക്കെ നരകത്തിലാ. ഈ ചിന്താഗതിയും ഈ ചോദ്യവും ഇപ്പോ നമ്മൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി എന്നത് എന്തുമാത്രം ദുഃഖകരമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ആ രൂപത്തിൽ ഇരിക്കുന്ന തന്നെ നമ്മൾ ആയിക്കൂടാ എന്നതാണ് എനിക്ക് സുഹൃത്തുക്കളോട് ആവർത്തിച്ച് പറയാനുള്ളത്. അറിവിലേക്ക് മടങ്ങുക എന്നുള്ള നമുക്ക് പുതിയ അറിവിന്റെ കിതാബൊന്നുമില്ല. നമ്മൾ സലഫികളാണ് എന്ന് പറഞ്ഞാൽ ലോകത്തുടനീളമുള്ള സലഫി ഉലമാക്കൾ എങ്ങനെയാണ് ആളുകളെ എണ്ണിയായ തെർബിയ നടത്തുന്നത്, അത് നമ്മൾ പഠിക്കണം. നമ്മളിപ്പോ എല്ലാവരും ഇപ്പോ ഇവിടുത്തെ സെലഫി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ലോകോത്തര സെലഫി പ്രവർത്തനമാണ്, അത് വേൾഡ് തലത്തിൽ കയറ്റി അയക്കാൻ പോവാന്നാണ് അല്ലേ. ഒരു കൂട്ടിനിപ്പോ 3 കൊല്ലമായി ഗ്ലോബലായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോ വിഷൻ 2020 എന്നിട്ട് ഇപ്പൊ ഫേനും ഇപ്പൊ പറഞ്ഞ അത് തന്നെയാണ്. നമ്മളിവിടെ പരീക്ഷിച്ച് ഫലം കണ്ടിട്ടുള്ള ഈ ഇസ്ലാഹിയത്തും ഈ പിന്നെ മുജാഹിദിസവും ഇത് വളരെ മെച്ചപ്പെട്ടതാണ്, ഇത് പുറം ലോകങ്ങളിലേക്ക് എത്തിക്കണം, അത് കയറ്റി അയക്കണം. അങ്ങനെ കയറ്റിയേക്കാൻ മാത്രം മുന്തിയ ചരക്കി നമ്മളിൽ ഉണ്ടെന്നാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തില് സെലഫി ഉലമാക്കൾ എങ്ങനെയാണ് ലോകത്തുടനീളം ആളുകളെ സെലഫിയത്ത് പഠിപ്പിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? നമുക്ക് എവിടെയാ തെറ്റ് പറ്റിയത്? ഇപ്പൊ KP മുഹമ്മദ് മൗലവിയും അതുപോലെ തന്നെ AP അബ്ദുൽ ഖാദർ മൗലവിയും റഹിമഹുമുല്ലാഹു തആല അജ്മഈൻ അവരൊക്കെ രണ്ടുപേരും കൂടി ആദ്യം രചിച്ച ഗ്രന്ഥമാണ് കൊച്ചി മുജാഹിദീൻ പബ്ലിക്കേഷൻ സെന്റർ പുറത്തിറക്കിയിട്ടുള്ള തഖലീദ് ഒരു പഠനം. രണ്ടുതരം തഖലീദുകളെയാണ് അതിൽ പറയുന്നത്. ഒന്ന് പൂർവ്വകാല തലമുറയെ തഖലീദ് ചെയ്യുക, മനസ്സിലായില്ലേ, പാപ്പകാരണന്മാരെ തഖലീദ് ചെയ്യുക. മറ്റൊന്ന് വ്യക്തികളെ തഖലീദ് ചെയ്യുക, അതാണ് മദ്ഹബിന്റെ തഖലീദൊക്കെ അതിലാണ് വരുന്നത്. അപ്പൊ ഈ തഖലീദ് രണ്ടും നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമേ, അതാണ് നമ്മൾ ആദ്യമായി സമുദായത്തിനുള്ളിൽ കളയേണ്ടത്, അപ്പോൾ മാത്രമേ ഇവിടെ യഥാർത്ഥ സലഫിയത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ പുസ്തകത്തിന്റെ പ്രമേയം. കുഴപ്പമില്ല, അത് വളരെ ശരിയാണ്. പക്ഷേ അത് അവസാനം കൊണ്ടുപോയി മുട്ടിക്കുന്നത് എവിടെയാണ്? ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള പോലെയുള്ള ഈജിപ്തിലെ ഇസ്ലാഹി നേതാക്കളുടെ അവിടേക്കാണ് കൊണ്ടുപോയി മുട്ടിക്കുന്നത്. അപ്പൊ ലോകത്തുടനീളമുള്ള സലഫി ഉലമാക്കൾക്ക് ഇവരെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഈ പണ്ഡിതൻ ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുവിനെ സംബന്ധിച്ചും സയ്യിദ് റഷീദിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായം എന്താണ്? അത് നമ്മൾ അവരിൽ നിന്ന് പഠിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അവരെ മനസ്സിലാക്കുന്നിടത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യം വന്നാൽ നമ്മൾ അവരാരും പറഞ്ഞിട്ടില്ല അവരെ തഖലീദ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ? സയ്യിദ് റഷീദിനുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നെ നിങ്ങൾ തഖലീദ് ചെയ്യണം എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട്. അവസാന കാലത്ത് അദ്ദേഹം ഖേദിച്ചു മടങ്ങിയെന്നത് ശരിയാണ്. പക്ഷെ ഖേദിച്ചു മടങ്ങിയെങ്കിലും പഴയത് തിരുത്താൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ തഫ്സീർ മനാർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ പലരും തിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഗസ്സാലി ഒരുപാട് കാലം ഇർഫുൽ കലാമിന് വേണ്ടിയും ഫൽസഫക്ക് വേണ്ടിയും മന്ദിക്കിന് വേണ്ടിയും ഒക്കെ ചെലവഴിച്ചിട്ട് അവസാനം ഇയാൾ ഖേദിച്ചു മടങ്ങി എന്ന് പറയുന്നു അബു ഹംദുൽ ഗസ്സാലി. പക്ഷെ അദ്ദേഹം എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം മടങ്ങിയതിന്റെ ഒരു പ്രതിഫലനം അതിലില്ല. ഗസ്സാലിയുടെ ആശയമായി ഇന്നുള്ളത് ഏതാ? ഇഹ്യാ ഉലൂമുദ്ദീനും അദ്ദേഹം എഴുതിയ മറ്റു പുസ്തകങ്ങളുമാണ്. ഇതുപോലെ സയ്യിദ് റഷീദിനുള്ള അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുവിന്റെ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുവിന് ജമാലുദ്ദീൻ അഫ്ഗാനിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ സലഫി പണ്ഡിതന്മാർ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞത് നെറ്റിലും പേജിലും ബുക്കിലൊക്കെ കിട്ടും. അതെടുത്തിട്ടാണ് ഇപ്പൊ ഹുറാഫികൾ നമ്മൾ എതിർക്കുന്നത്. പാൻ ഇസ്ലാമിസത്തിന്റെയും അതുപോലെ തന്നെ ഷിയായിസത്തിന്റെയും ഏജന്റ് ആയിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് നിങ്ങളുടെ ഇന്നാലത്തെ സലഫി പണ്ഡിതില്ല ചരിത്ര രേഖ ഉദ്ധരിച്ച് പറയുന്നു. ഇവരല്ലേ നിങ്ങളെ നേതാക്കൾ എന്ന് ചോദിക്കാണ്. നമുക്കൊരു മറുപടിയെ പറയാനുള്ളൂ, അവർ ചെയ്തിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളെയോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയോ പരിഷ്കരണ പ്രവർത്തനങ്ങളെയോ ഒക്കെ അത് തരക്കേടില്ല എന്ന് പറയല്ലാതെ അവരെ തഹ്ലീൽ ചെയ്യണമെന്ന് നമ്മൾ ആരെയും പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് തെറ്റ് പറ്റി എന്ന് ബോധ്യം വന്നാൽ അത് തിരുത്തുന്നതിന് നമുക്ക് യാതൊരു മടിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഞാൻ പറയുന്നത് ആ രൂപത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് സ്വയം വിമർശനം നടത്തിയിട്ട് നമ്മൾ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകലാണ് എപ്പോഴും നമുക്ക് നല്ലത്. പഴയ തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ പ്രസ്ഥാനത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ആളുകളോട് നസീഹത്തോടെ പറയുകയാണ്. ഇവിടുത്തെ മുഴുവൻ സലഫി സംഘടനകളോടും നമുക്ക് നസീഹത്തോടെ പറയാനുള്ള കാര്യം എന്താണ്? നമുക്ക് ചില അബദ്ധങ്ങൾ കഴിഞ്ഞ കാലത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്, ഞങ്ങളത് തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിമർശകന്മാരെ നാവതോടുകൂടി അറിഞ്ഞു. കുറച്ച് ദിവസമൊക്കെ പറയുമ്പോൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞില്ലേ എന്താ ഇപ്പൊ കെ മൗലവിയും കൂട്ടരും ആദ്യകാലത്ത് മൗലവി യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതെന്തിനാ? അവര് അർത്ഥമറിയാതെ സബീനയിൽ വെച്ച് മൗലൂദ് ചൊല്ലുന്നതിലും നല്ലത് അതവിടെ മാറ്റിവെച്ചിട്ട് ആ ദിവസം റസൂലുള്ളാഹിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ അവിടുത്തെ ചരിത്രത്തെ സംബന്ധിച്ചും അവിടുത്തെ സുന്നത്തിനെ സംബന്ധിച്ചും ഒക്കെ പ്രസംഗിക്കുക. അതിനാളുകൾ വരും റബീഉൽ അവൽ 12 മൗലിദ് യോഗം. പക്ഷെ മൗലിദിനെ പറ്റിയൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ എന്താ പറയാ? അവിടെ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പറ്റി പറയും, ബിദഅത്തുകൾ എതിർക്കും, റസൂലുള്ളാഹിയുടെ ജീവചരിത്രം ഓർമ്മപ്പെടുത്തും. ആ മൗലിദ് സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ എഴുതിയിട്ടുണ്ടെന്ന് ഇ കെ മൗലവിയും കെ എം മൗലവിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങളെ മുൻകാല നേതാക്കൾ മൗലിദ് ആഘോഷിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടാടുന്നത്. നമ്മളെന്താ പറയേണ്ടത്? അത് ഇടക്കാലത്ത് അവരങ്ങനെ സ്വീകരിച്ചതാണ്. ഖുറാഫി എന്നിട്ട് പോന്നിട്ട് പൂർണ്ണമായും സലഫിയെ ഉൾക്കൊള്ളുന്നതിന് മുമ്പുള്ള ഒരു ഇടവേളയിൽ അവർ കുറച്ചു കാലം ഈ മൗലിദ് യോഗം സംഘടിപ്പിച്ചിരുന്നു. എന്ത് സബീനെ നിർത്തിവെച്ചിട്ട് പിന്നെ പാടിത്തമർത്ത് അർത്ഥറിയാത്ത കൗമ് തലയാട്ട് അത് നിർത്താൻ വേണ്ടിയിട്ട് അടുത്ത ഘട്ടത്തിൽ മൗലിദ് യോഗം പിന്നെ അത് ഒഴിവാക്കി. ഇത് പറയുന്നതിന് നമുക്ക് വല്ല മടിയുണ്ടോ? അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ മുമ്പ് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ മുമ്പ് ആളുകൾക്കൊരു ധാരണ എന്താ അറിയോ? വ്യക്തികൾക്കുള്ളതിലേറെ സംഘങ്ങൾക്കും സംഘടനകൾക്കും ഈഗോ ഉണ്ടാവും. അപ്പൊ ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം കിബിറെന്നാണ് അല്ലെ? എന്താ കിബിറിന്റെ നിർവചനം? അൽ കിബിറു ബത്റുൽ ഹഖി വഹംതുന്നാസ്. സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് തിരുത്താനും അംഗീകരിക്കാനും തയ്യാറില്ലാതിരിക്കുക എന്നുള്ളതാണ് കിബിറിന്റെ അടയാളം. പിന്നെ ജനങ്ങളെ നിസ്സാരമായി കാണരുത്. അപ്പൊ അതൊരിക്കലും വ്യക്തികൾക്കോ സംഘങ്ങൾക്കോ ഉണ്ടാകേണ്ടതില്ല. നമ്മുടെ ഏത് എതിരാളികളെയും നമുക്ക് നേരിടാവുന്ന ശരിയായ രീതി അതാണ് എന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിജ്ഞാനത്തിലേക്ക് മടങ്ങുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച എന്തേ ഉള്ളൂ? ലോകത്തുടനീളമുള്ള സലഫി ഉലമാക്കൾ എങ്ങനെയാണ് ഇല്ലിയായ തർബിയത്ത് ജനങ്ങൾക്ക് നൽകുന്നത്? അവർ സലഫിയത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ എങ്ങനെ സംസ്കരിച്ച് തസ്കിയ ചെയ്തെടുക്കുന്നു, ആ രീതി അതുപോലെ ഇവിടെയും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ ആളുകളുടെ തർബിയത്തിനാണ് നമ്മൾ മുന്തിയ പരിഗണന നൽകേണ്ടത്. നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്തു വരുന്നത് എന്താ? നമ്മൾ പൊതുപരിപാടികൾ സംഘടിപ്പിക്കും, വാദപ്രതിവാദങ്ങൾ സംഘടിപ്പിക്കും, ഖണ്ഡന പ്രസംഗങ്ങൾ സംഘടിപ്പിക്കും. അതൊക്കെ ഒരു വശത്ത് നടക്കട്ടെ. അതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആളുകളെ തർബിയ ചെയ്യാന്നുള്ളത്. കാരണം നമ്മുടെ ആളുകൾക്കോ അവസ്ഥ എന്താ? മുജാഹിദുകൾ എന്ന് പറയുന്ന സലഫികൾ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അതാളുകൾ മനസ്സിലാക്കണ്ടേ? അവർക്ക് പലർക്കും ഒരു തസ്കിയത്തും കിട്ടിയിട്ടില്ല. അവർ നാലഞ്ച് കാര്യം മനസ്സിലാക്കി, മരിച്ചവരെല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ഇസ്തിഗാസ പാടില്ല, പിന്നെ ആണ്ടു അടിയന്തരം കൊണ്ടാടാൻ പാടില്ല, മാലിയും ഒഴുകു പാടില്ല, ഹുദ്ബീത്ത് പാടില്ല, എലസൂർക്കും പാടില്ല. ഖലാസ് കഴിഞ്ഞ്. ബാക്കിയുള്ളതൊക്കെ എന്താ ഇവിടുത്തെ മറ്റ് കൗമിന്റെയൊക്കെ പോലെ തന്നെ നമ്മളീ അവസ്ഥകൾ ആ രീതിയിലേക്കുള്ള ഒരു അധപ്പതം നമ്മൾക്ക് വരാൻ പാടില്ല. നമ്മുടെ ആളുകൾ സെലഫികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ലോകത്തുടനീളമുള്ള സെലഫി ഉലമാക്കൾ, നമ്മളൊക്കെ സമ്മേളനത്തിനൊക്കെ വിളിച്ചു കൊണ്ടുവരുന്ന, നമ്മളെ സെലഫികളായി അംഗീകരിച്ച് നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന, നമ്മുടെ ഖുർആൻ പരിഭാഷയും നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ അവിടെയൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഈ സെലഫി പണ്ഡിതന്മാരുണ്ടല്ലോ, അവർക്ക് എങ്ങനെ ആളുകളെ തെർബിയ ചെയ്യുന്നത്? അവരെ പൈസ മാത്രം മതി നമുക്ക് പോരല്ലോ. അവരെ പൈസയും അവരുടെ പിന്നെ ഞങ്ങളെ സെൽഫികളാണെന്ന അംഗീകാര സർട്ടിഫിക്കറ്റും അദ്ദേഹത്തെ ഇങ്ങനെ നടന്നിട്ടിരിക്കുകയും ചെയ്യുക, അതാണോ വേണ്ടത്? അവർ എങ്ങനെയാണ് ജനങ്ങളെ തെർബിയ ചെയ്യുന്നത്? ആ തെർബിയത്തിന്റെ രീതിയിലേക്ക് നമ്മൾ വരണം. സെലഫി തെർബിയത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഖീദ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. കാരണം അമ്പിയാരൊക്കെ അതാ ചെയ്ത്, നബിമാരൊക്കെ അതാ ചെയ്തത്. നബിമാർ വരുന്ന നാട്ടിൽ ഒരുപാട് തീർണതകളും തമ്മാടിത്തകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ജാഹിലി സമൂഹത്തില് മദ്യം അല്ലേ ഇഷ്ടം പോലെയായിരുന്നു, ഭക്ഷണ സാധനം പോലും ഉപയോഗിക്കുമായിരുന്നു. വ്യഭിചാരം, മക്കയിലുടനീളം വ്യഭിചാരശാലകളുണ്ട്, വേശ്യാലയമാണെന്നറിയാൻ മുമ്പിൽ കൊടിനാട്ടിയിരുന്നു എന്നാ പറഞ്ഞത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഏതെങ്കിലും ഒരു വേശ്യ ഗർഭിണിയായി കഴിഞ്ഞാൽ, അവള് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ കാലും പിന്നെ അവളടുത്ത് വന്നിട്ടുള്ള വേശ്യാവൃത്തിക്ക് വന്നവനൊക്കെ വിളിച്ചുകൊണ്ടിരും. എന്നിട്ട് അവരെ കാൽപാദം നോക്കിയിട്ട് ഇത് ആരെ കുട്ടിയാന്ന് കാൽപാദം നോക്കി, അതിപ്പോ ഡി എൻ എ ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെ പരിശോധിച്ചാൽ അതോ എന്റെ കുട്ടിയാണ്, കോളേജ് കെട്ടന്നെ വേണം തന്നെ ഓളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുന്നത്. അതവർക്ക് അറിയപ്പെട്ട ഒരാ ആർക്കും എതിർപ്പില്ലാത്തൊരു സമ്പ്രദായമായിരുന്നു. അത്രമാത്രം വ്യഭിചാരം അവിടെ ഉണ്ടായിരുന്നു. പലിശ ഓരോരുത്തരും ഓരോ ബാങ്ക് പോലെയായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ പലിശയുണ്ടവിടെ, വ്യഭിചാരമുണ്ടവിടെ, മദ്യമുണ്ടവിടെ, പിന്നെ പെൺകുട്ടികൾ കുഴിച്ചു ജീവനോടെ കുഴിച്ചു മുറിയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനം ആരംഭിച്ചത് എവിടുന്ന? അത് വിശ്വാസ സംസ്കരണത്തിൽ നിന്നാണ്, അഖീദ ശുദ്ധീകരിക്കുക ചെയ്തത്. അഖീദക്കാണ്, അഖീദ ശുദ്ധീകരിക്കുന്നതിനാണ് മക്കയിലെ 13 കൊല്ലം, 40-ാമത്തെ വയസ്സിൽ വഹ്യു കിട്ടി 53-ാമത്തെ വയസ്സ് വരെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേന്ദ്രീകരിച്ചത് അഖീദ ശുദ്ധീകരിക്കുന്നതിനാണ്. ഇന്ന് നമ്മൾ ആളുകളുടെ അഖീദ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, കബറാലിയെ വിളിച്ച് തേടാൻ പാടില്ല, ഇസ്തിഗാസ ഹറാമാകുന്നു, ഖലാസ്, കഴിഞ്ഞ അഖീദ ഇല്ലല്ലോ. തൗഹീദിന്റെ ഒരു വശം നമ്മൾ പഠിച്ചത് മാത്രം, മനസ്സിലായില്ലേ? തൗഹീദുൽ അസ്മാഇ വസ്സിഫാ, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിലുള്ള ഏകത്വം, അതിൽ നമുക്ക് അബദ്ധം പറ്റിയിട്ടത്. അതിന് കാരണം പലതുമുണ്ട്. ഒന്ന്, നമ്മുടെ മൗലവിമാരൊക്കെ മുമ്പ് പള്ളി ദർശുകളിൽ ഓടി പഠിച്ചവരാണ്, മുൻകാല ആളുകളൊക്കെ, നമ്മളൊക്കെ ബാക്കിൽ മുമ്പുണ്ടായിരുന്ന അവരൊക്കെ പള്ളി ദർശുകളിൽ പഠിച്ചവരാണ്. ഇവിടുത്തെ പള്ളി ദർശുകളിൽ പണ്ട് പഠിപ്പിച്ചിരുന്നത് അഖീദത്തു തഖ്താജാനി എന്ന് പറഞ്ഞ ശറഉൽ അഖായിദ്, അത് അശ്അരി അഖീദയാണ്. അശ്അരികൾ എന്ന് പറഞ്ഞാൽ സലഫി ഉലമാക്കൾ ഖണ്ഡിതമായി പറയുന്നു അവർ അഹ്ലു സുന്നത്തിന് പുറത്താണ്. അഹ്ലു സുന്നത്തിന് പുറത്തെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള അശ്അരികളുടെ കിതാബാണ് നമ്മളെ മൗലവിമാർ മുമ്പ് പഠിച്ചത്, മനസ്സിലായില്ലേ? അപ്പോ സലഫി അഖീദയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവന്റെ പേരിൽ മാത്രം നേർച്ചവഴിപാടുകൾ നടത്തുക, അവനുവേണ്ടി മാത്രം അറവ് നടത്തുക, അവനോട് മാത്രം ഇസ്തിഗാസയും ഇസ്തിആദത്തും നടത്തുക എന്നിടത്ത് മാത്രം നിന്നാ മതിയോ? പോരല്ലോ. അപ്പൊ അതിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് നമുക്ക്. ആ വിഷയത്തിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ കെ പി മുഹമ്മദ് പോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം വിശ്വാസം എന്ന പേരിൽ തുടർച്ചയായി അൽമിനാറിൽ എഴുതിയിരുന്നു, അത് പുസ്തകമായി ഇറക്കിയിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? നമുക്ക് തെറ്റുകൾ തിരുത്താനായിരുന്നു അത്. അഖീദ അസ്മാഉൽ വസ്സിഫാത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ തിരുത്താനാണ് കെ പി മുഹമ്മദ് മൗലവി എഴുതിയത്. മുമ്പ് എഴുതിയ പലരും അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ മൗലവിന്റെ ആരും ഉണ്ടല്ല, പോലീസ് സംഘടനക്കകത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആർക്കും ശാസിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ കഴിയുമായിരുന്നു. കാരണം അത് നമ്മളെല്ലാവരും അംഗീകരിച്ചാൽ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഖബർ വാഹിദ് എന്ന് പറഞ്ഞാൽ പിന്നെ മുതവാത്തിർ അല്ലാത്ത ഹദീസുകൾക്കാണ് ഖബർ വാഹിദ് എന്ന് പറയാം. അതിന് ചില സുല്ലമിമാരൊക്കെ ഏകറാവി ഹദീസ്, ഒറ്റപ്പെട്ട ഹദീസ് എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് അഖീദക്ക് പറ്റൂല, അത് അമലിന് മാത്രമേ പറ്റൂ എന്ന ഒരു ചിന്താഗതി അത് അശ്ശരികളിൽ നിന്ന് വന്നതാണ്. ആ അത് അശ്ശരികളിൽ നിന്ന് മാത്രമല്ല, മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി പോലെയുള്ളവർക്കൊക്കെ ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ഹദീസുകൾ രണ്ടു വിധമാണ്, ഒന്ന് മുത്തവാത്തിർ, മറ്റൊന്ന് ആഹാദ്. മുത്തവാത്തിർ അല്ലാത്തതൊക്കെ ആഹാദ, ചിലപ്പോൾ 10 സനദും 15 സനദും ഒക്കെ ഉണ്ടാവും. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അനേകം അനേകം പരമ്പരകളിലൂടെ വന്ന് അനിഷേധ്യമാം വിധം വന്നിട്ടുള്ള ഹദീസിനെ എന്ത് പറയുക, ഹദീസ് മുതവാതിർ എന്ന് പറയാ. അപ്പൊ ഖബറാഹാദ് അതുകൊണ്ട് വ്യക്തമായ ഇൽമ് കിട്ടുകയില്ല, അതുകൊണ്ട് വെറും ഊഹം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഊഹം അഖീദക്ക് പറ്റുകയില്ല. ഇതെല്ലാം അശ്ഇരികളുടെ വാദമാണ്. ഒരു ഹദീസ് അത് അതിന്റെ സിഹ്ഹത്തിന്റെ എല്ലാ ഷുറൂത്തുകളോടും കൂടി അത് സഹീഹായി വന്നാൽ അതിൽ നിന്ന് അഖീദ സ്വീകരിക്കുന്നതിന് യാതൊരു തകരാറുമില്ലെന്നാണ് സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അൽ ഹദീസ് ഹുജ്ജത്തുൻ ബിനഫ്സിഹി ഫിൽ അഖായിദി വൽ അഹ്കാം എന്ന പേരിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിക്ക് ഒരു പുസ്തകം തന്നെയുണ്ട്. ഹദീസ് അഖീദയിലും ഹുക്കുമിലും നമുക്ക് ഹുജ്ജത്താണ്. അഖീദക്ക് പറ്റും, ഹുക്കുമിന് പറ്റൂല. ഏയ്, അഖീദക്ക് പറ്റും, അല്ല അഖീദക്ക് പറ്റൂല, അമലിന് പറ്റും എന്ന് പറയാൻ പറ്റൂല. ഒരു അമൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അമലിന് പിന്നിൽ ഒരു അഖീദയുണ്ട്. മനസ്സിലായില്ലേ? എറണാകുളം സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കിയ സോവനീറിൽ ആ വിഷയത്തിൽ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ വാദക്കാർക്ക് മറുപടി ആയിക്കൊണ്ട് പക്ഷെ ഇന്നും അത് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അശ്അരിയ്യത്തിനെ തള്ളിപ്പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾ ഇന്നുണ്ട്. അശ്അരികൾ അഹ്ലു സുന്ന അല്ല എന്നാണ് യഥാർത്ഥത്തിൽ പിന്നെ സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അൽ അശാഇറ ലൈസു മിൻ അഹ്ലി സുന്ന. അപ്പൊ അതിന്റെ സ്വാധീനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ മുഹമ്മദ് അബ്ദുള്ള കിതാബുകളിൽ ഇപ്പോ ദജ്ജാലിനെ നിഷേധിച്ചു, ഈസാനിബിയുടെ പുനരാഗമനത്തെ നിഷേധിച്ചു, മഹദിയെ നിഷേധിച്ചു. അവസാന കാലത്ത് വരുന്ന മഹദിയെ നിഷേധിച്ചുകൊണ്ട് പുസ്തകർക്കിട്ടൂടെ മഹദി എന്ന മിഥ്യ എന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ പുസ്തകമാണ് നമ്മുടെ പല ആളുകളും സ്വാധീനിച്ചത്. എല്ലാ മഹദിയെയും തുടർ പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു മഹദിയും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് കല്ലും തെല്ലും തിരിച്ച് സലഫി ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ദജ്ജാലിന്റെ കാര്യത്തിൽ അടുത്ത കാലത്തല്ല ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ദജ്ജാൽ എന്ന് പറയാം. അപ്പൊ കാന്തപുരം അടക്കമുള്ളവരൊക്കെ ദജ്ജാലാണ്. അങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് അവിടെ സുല്ലമിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ബുഖാരി പരിഭാഷയിൽ പോലും എഴുതി വെച്ചിട്ടുള്ള അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ അതാണോ ദജ്ജാൽ എന്നത്? ഒരു ശക്തിയാണ്, അതൊരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. നമ്മൾ മസീഹുൽ ദജ്ജാലിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മസീഹുൽ ദജ്ജാൽ ഒരു വ്യക്തി തന്നെയാണ്, അവസാനം വരുന്നൊരു വ്യക്തി തന്നെയാണ്, അവരിലൂടെ പല അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുമെന്ന് പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ രസമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ആ സ്വാധീനം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തി എന്ന് പറയലാണ് ബുദ്ധി. ഞങ്ങൾക്കതിൽ തെറ്റുപറ്റുന്നു, ഞങ്ങളത് അറിയാത്ത കാലത്ത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റുപറ്റി. ഇപ്പോ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള അദ്ദേഹം ആ പരിഭാഷ എഴുതിയ കാലത്ത്, അന്നാ പരിഭാഷ വലിയ പരിഭാഷ തന്നെയാണ്. അന്നത്തെ കാലത്ത് ചേകനൂർ മൗലവിയെ പോലുള്ളവരൊക്കെ ഹദീസ് നിഷേധം കൊണ്ടുവരുന്നു, ചില ആളുകൾ കാവ്യാനിസത്ത് കൊണ്ടുവരുന്നു, മോഡേണൈസ് സൊസൈറ്റി ഉണ്ടാകുന്നു. ഇതിന്റെ കടയിൽ നിന്നുകൊണ്ട് അന്ന് മൗലവിക്ക് ലഭിക്കാവുന്ന ഒറ്റുക്കരം തെളിവുകൾ വെച്ചിട്ട് അതിനെ ഗണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കോണ്ടസ്റ്റ് അത് വായിക്കുമ്പോൾ പോരാൻ തോന്നുന്നു നമുക്ക്. പക്ഷെ മൗലവിയുടെ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് വലിയ പിന്നെ. അപ്പൊ അതിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ സയ്യിദ് കുത്തുബിനെ മൗലവി അവലംബിച്ചിട്ടുണ്ട്. സയ്യിദ് കുത്തുബ് ആരാണെന്ന് അമാനി മൗലവിക്കെന്നല്ല, ആർക്കും അറിയാത്ത കാലാണത്. മൗലാന മൗദൂദിയുടെ ഉർദുവിലുള്ള ലേഖനം അറബിയിലാക്കിയിട്ട് അറബി പത്രത്തിൽ ആദ്യമായി വരുത്തിയത് അത് പരിഭാഷപ്പെടുത്തി കൊടുത്ത ആരാ? കെ എം മൗലവിയാണ്. മൗലാന മൗദൂദിനെ കെ എം മൗലവിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മൗലവിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇന്നത്തെ പോലെ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെടാനോ ഗൾഫിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഇവിടേക്ക് വരാനോ ഒന്നും അന്ന് സാധ്യതല്ല. പിന്നീട് അറബ് രാജ്യങ്ങളിലേക്ക് നമ്മൾ ആളുകൾ ധാരാളമായി ജോലിക്ക് പോകാനും അവിടെ പെട്രോൾ ഡോളർ ഉണ്ടായി, ശമ്പളം കൂടി, ആൾ മൗലവിമാരങ്ങട്ട് പോകാനും അവിടെ ഗ്രന്ഥങ്ങളൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളും പ്രിന്റ് ചെയ്യാനും അതൊക്കെ കൊണ്ടുവരാനും നോക്കാനും ഒക്കെ ചാൻസ് ഉണ്ടായപ്പോൾ നമുക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ട് മനസ്സിലാക്കുകയും നമ്മളെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ തിരുത്തത് തിരുത്തിയോടത്തോടൊക്കെ മതി, ഇനി തിരുത്തണ്ട എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ് സുഹൃത്തുക്കളെ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് അറിവിലേക്ക് നാം മടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. അത് നമുക്കായിട്ട് പ്രത്യേകിച്ചൊരു മൻഹജില്ല. നമ്മൾ പറഞ്ഞ മൻഹജ് അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല, അത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. പറഞ്ഞതൊക്കെ ശരിയാ. സലഫുകൾ എങ്ങനെ ദീൻ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം, അതാണ് സലഫിയത്ത്. കെ പി മുഹമ്മദ് മോദിയുള്ള കാലത്ത് കേരള ബദ്വത്തുൽ മുജാഹിദീൻ തയ്യാറാക്കിയിട്ടുള്ള അറബിയുള്ള ബ്രോസറിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ വ്യതിചലിച്ചാൽ ആർക്കും ചൂണ്ടിക്കാണിക്കാം. ഇപ്പൊ നമ്മളിവിടെ പൊതുപരിപാടികളെക്കാളേറെ നമ്മുടെ ആളുകളുടെ തെർബിയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ തെർബിയത്തിന്റെ രീതി നമ്മളിവിടെ പാലിച്ചു വന്ന രീതിയല്ല വേണ്ടത്. നമ്മൾ അതിലെന്തു വേണം, സലഫി ഉലമാക്കൾ ലോകത്തുടനീളം ആളുകൾ എങ്ങനെ തെർബിയ ചെയ്യുന്നു ആ രീതി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോ അതിനെന്ത് വേണം, നമ്മളൊന്നും വലിയ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരും ആലിമീങ്ങളൊന്നുമല്ല. ഇവിടെയുള്ള ഇടത്തരം ദാരിമാർ അറബി പുസ്തകങ്ങൾ വായിച്ചിട്ട് ഉലമാക്കളെ ഗ്രന്ഥം വായിച്ചിട്ട് അപ്പൊ ആ പുസ്തകങ്ങളെ അവലംബിച്ച് ക്ലാസ് എടുത്താൽ അബദ്ധങ്ങൾ കുറയും. അപ്പൊ നമ്മുടെ ആളുകൾക്ക് ആദ്യം പഠിപ്പിക്കേണ്ട ഏതാണ്, പിന്നെ പഠിപ്പിക്കേണ്ട ഏതാണ്, അതിനൊക്കെ ഒരു സിലബസ് രൂപത്തിൽ തന്നെ ചിലരി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ പഠിപ്പിക്കണീനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ആ പൊതുപ്രസംഗം പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്, പൊതുപ്രസംഗം പാടില്ല എന്ന് പറഞ്ഞവർ പൊതുപ്രസംഗത്തിനിറങ്ങുന്നു, സംഘടന പാടില്ല എന്ന് പറഞ്ഞവർ സംഘടിക്കുന്നു, പിന്നെ പോസ്റ്റ് ഒട്ടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവർ പോസ്റ്റ് ഒട്ടിക്കുന്നു. മൂന്നും കളവാണ്. ദൈവം ആരാകട്ടെ, ആ സാധു എവിടുന്നോ കേട്ടതാണ്, നമ്മൾ സംഘടന പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ജുബൈർ മങ്കട പറഞ്ഞതുപോലെ സംഘടന നിരുപാധികം ഹറാമാണെന്ന വാദം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. സംഘടന എന്ന് പറയുന്നത് ഒരു ഒരു നൂറ്റാണ്ട് മാത്രമേ ഇതിന് പ്രായമുള്ളൂ. അതിനു മുമ്പ് ഇങ്ങനത്തെ ഇന്നും ഉണ്ടായതുപോലെ സംഘടനകൾ 13 നൂറ്റാണ്ട് മുസ്ലിം ലോകത്ത് ഉണ്ടായിരുന്നില്ല. അത്തരം സംഘടനകൾ ഉണ്ടാക്കാൻ ഉലമാക്കൾ ഫത്വ കൊടുക്കുകയും അനുവാദം കൊടുക്കുകയും ചെയ്തപ്പോൾ അത് നിരുപാധികം അനുവാദം കൊടുത്തിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കാൻ പാടില്ല. അതിന് ചില ഷുറൂത്തുകൾ, ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നെന്താ, മതസംഘടനകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്, അതിന്റെ നയങ്ങൾ തീരുമാനിക്കേണ്ടത് പണ്ഡിതന്മാരായിരിക്കണം. പണ്ഡിതന്മാരെന്ന് പറഞ്ഞ വലിയ മുജ്തഹിദായ ആലിമില്ലെങ്കിൽ മുജ്തഹിദുകളായ ആലിമുകളുമായി ബന്ധമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുക, രാഷ്ട്രീയ സംഘടന പോലെയായി മാറും. നാടന്മാരൊക്കെ പാടെ കൂടിയിട്ട് വോട്ടിലിട്ട് തീരുമാനിച്ചിട്ട് നമ്മളത് പറയണ്ട ഇത് പറയണം, അങ്ങനത്തെ അവസ്ഥ വന്നു. ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ സെക്രട്ടറി പറയാണ് അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, മറ്റു പറയാൻ പാടില്ല, ശമ്പളം വാങ്ങുന്നുണ്ട് ഒരു ഇന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അത് ആ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ അത് പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്, ദീനീയ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്, ഉലമാക്കളായിരിക്കണം. മനസ്സിലായില്ലേ? മാത്രമല്ല ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള തെർബിയത്തും തസ്കിയത്തുമാണ് വേണ്ടത്. അതിനാദ്യം അഖീദ ശുദ്ധീകരിക്കണം. അഖീദയിൽ പഠിപ്പിക്കേണ്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. അപ്പൊ അതൊന്നും നമ്മളാളുകൾക്ക് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോ അതിന് പോയാല്, നമ്മളിപ്പോ തെർബിയത്തിന് പോയാല് അങ്ങനെയൊന്നും നടക്കൂല, ഇവിടെ അതൊന്നും ഇവിടെ ശരിയാവൂല. ആരായി പറയണത്, പണ്ട് ഖുറാഫി പറഞ്ഞ പോലത്തെ വർത്താനാണിത്. ഇതൊന്നും ഇവിടെ നടക്കൂല, ഇവിടെ ശരിയാവില്ല എന്നുള്ള. അപ്പൊ തനിച്ച യാഥാസ്ഥികര വർത്താന പറയുന്നത്. നമ്മളെന്തേ പറഞ്ഞു, പൊതുപ്രസംഗത്തിനല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. കാരണം നമ്മളെ ആളുകൾ അങ്ങനെ, നമ്മൾ ചില മുജാഹിദ് മഹല്ലുകളിലൊക്കെ പോയി നോക്കിയാൽ ഈ ശിർക്കും വിഗ്രഹത്തും ഖുറാഫാത്തും ഉണ്ടാവില്ല എന്ന് മാത്രം. വ്യക്തി ജീവിതം വളരെ മോശമായിരിക്കും, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ മോശമായിരിക്കും, അവരുടെ കുടുംബജീവിതം മോശമായിരിക്കും, അവരുടെ സ്വഭാവം മോശമായിരിക്കും. നമ്മളെ സ്വഭാവവും പെരുമാറ്റവും ഡീലിംഗ്സും കണ്ടിട്ട് ഒരാളും നമ്മളിലേക്ക് വരാത്ത അവസ്ഥ ഉണ്ടായിട്ടിവിടെ. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമ്മളൊരു പാട്ട് ഖുതുബ എന്ന് പറഞ്ഞാല് മെമ്പർഷിപ്പിന്റെ ചീട്ട് വിറ്റിയുള്ള ഒരാളെ കിട്ടിയാൽ മതി, അങ്ങനെ കേറിട്ട് എന്തല്ലോ പറയും, കേട്ടിരിക്കാൻ കഴിഞ്ഞ പലപ്പോഴും എണീറ്റ് പോകാൻ പറ്റില്ല പൊതുപ്രസംഗത്തിന്റെ വഴി. അങ്ങനത്തെ അവസ്ഥകൾ ഇവിടെ വന്നു ചേർന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇയാൾ കിട്ടിയ തെർബിയത്ത് അങ്ങനെയാണ്, ഇയാൾ അങ്ങനെയാ പഠിച്ചത്. അപ്പൊ അത് ആ രൂപത്തിലേക്ക് നമ്മൾ പോകാതെ ലോകത്തുടനീളമുള്ള സലഫി എലമാക്കൾ, സലഫി കൂട്ടായ്മകൾ എങ്ങനെയാണ് ആളുകളെ തെർബിയ ചെയ്യുന്നത്, ആ രീതി നമ്മളിവിടെ കൊണ്ടുവരണം. അത് നമ്മൾ ആളുകൾക്ക് തെർബിയത്തിന് മുന്തിയ പ്രാധാന്യം കൊടുക്കണം, പൊതുപ്രസംഗത്തിനല്ല മുന്തിയ പ്രാധാന്യം കൊടുക്കണം. അത് പറഞ്ഞതിന്റെ പേരിലെന്താ, പൊതുപ്രസംഗം പാടില്ല എന്ന് പറഞ്ഞു. ഈ ഖുറാഫികൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അമ്പിയാവിജാക്കന്മാരെ കുറ്റം പറഞ്ഞു, അമ്പിയാവിജാക്കന്മാരെ തള്ളിപ്പറഞ്ഞു, ഭഗവിന്റെ മാമികളെ ചീത്ത വിളിച്ചു. നമ്മൾ മദബിന്റെ ഇമാമുകളെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മദഹബിന്റെ ഇമാമുകൾ പറയുന്നത് ദീനിൽ തെളിവല്ല, അവർ മാസൂമീങ്ങളല്ല, അവരെ കണ്ണടച്ച് തെളിവ് നോക്കാതെ പിൻപറ്റാൻ പാടില്ല. അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ പറഞ്ഞതിനെതിരായി അരീത് കിട്ടിയാൽ നമ്മൾ അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞില്ലാണ് ഇതുപോലെ ഇവര് ആരോപിക്കണത്. മനസ്സിലായില്ലേ? ഔലിയാക്കളെ കുറ്റം പറഞ്ഞാൽ അമ്പിയാക്കൾ എന്താ വാരി കണ്ടോ, സംഘടന വേണ്ട, സംഘടന ഹറാമാണെന്ന് പറഞ്ഞവരാണ്. പോസ്റ്റ് ഒട്ടിക്കണ്ടാണ്, പോസ്റ്റ് ഒട്ടിക്കണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. പോസ്റ്റർ ഒട്ടിക്കണോ പോസ്റ്റർ ഒട്ടിക്കണോന്നായിട്ട് തന്നെ മരിച്ചുകയാണ്. ഓരൊരു മാറ്റമില്ല. ഇപ്പോഴും നിൽക്കിരിക്കാനും കൂടി അറിഞ്ഞുകൂടാ, അത്തയ്യാതിരിക്കാൻ അറിഞ്ഞുകൂടാ, റുക്കോയ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, പാത്യ സുഹൃത്തിന്റെ ഇവിടെ അർത്ഥം അറിയില്ല, ഓൻ സംഘടിപ്പിക്കല് മാത്രമുള്ളൂ, ഈ മൈക്ക് നന്നായാലും ഓ നന്നാവൂല, അങ്ങനത്തെ കുറെ പോസ്റ്റ് ഒട്ടിക്കുന്നവരുണ്ട് ഇവിടെ. ഒരു പോസ്റ്റ് ഒട്ടിക്കാനായിട്ട് ജനിച്ച് പോസ്റ്റ് ഒട്ടിക്കുന്നവരായിട്ട് മരിക്കുകയാണ്, അത് പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പോസ്റ്റർ ഒട്ടിക്കേണ്ട സമയത്ത് പോസ്റ്റ് ഒട്ടിക്കുന്നേ വേണം. നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതുങ്ങി കുത്തിരിക്കാതെ നമ്മൾ പുറത്തേക്കിറങ്ങി ഞങ്ങളെ നിലപാടിലാണെന്ന് പറഞ്ഞ് പോസ്റ്ററും നോട്ടീസും പരിപാടിയും ഒക്കെ വേണ്ടിവരും. ഈ ഒരു സങ്കര സമൂഹത്തിൽ അത് നിർബന്ധമാണ്, വേണ്ട നമ്മൾ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ വെറും പോസ്റ്റ് ഒട്ടിക്കുന്ന പോലെ കുറച്ചാൾ പോസ്റ്റ് ഒട്ടിക്കന്നെ, ഓരോ ഒട്ടിച്ചർ മരിച്ചു എന്നല്ലാതെ ഓരോന്നും പഠിക്കൂല. അവരെയും കൂടി പഠനത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്താ അപ്പെന്തായി പോസ്റ്റ് ഒട്ടിക്കാൻ പാടില്ല എന്ന് നിൽപ്പതാ പോസ്റ്റ് ഒട്ടിക്കുന്നു നോണേട്ട് പറയുന്നേ. എന്നിട്ട് ചരിത്രം ഒന്നും പറയാം, സോഷ്യൽ മീഡിയ കയറിയാൽ നുണവരയിൽ ജായിസാന്ന് ചില ആളുകളെ വിചാരം. ഖുറാഫിനോട് നമ്മൾ ചോദിക്കും എന്ത് തെളിവാണുള്ളത്, ഞങ്ങൾ അമ്പിയാക്കളെ ബഹുമാനിക്കുന്നില്ല, ഞങ്ങൾ അമ്പിയാക്കളെ കുറ്റം പറഞ്ഞു നോക്കുന്നു പറയും, എന്ത് തെളിവാണ് അതിലുള്ളത്? ഒരു പറയേണ്ട തെളിവ് എനിക്ക് പറയുന്നത് അതുപോലെ തന്നെ വരാവസ്ഥയും. അപ്പോ സംഘടന ശുറൂത്തോടെ ജാരിസാണ്, ഷർത്തുകൾ പാലിക്കണം എന്ന് ഉലമാക്കൾ പറഞ്ഞത് നമ്മൾ കക്ഷിത്വത്തിലേക്കും രാഷ്ട്രീയ പാർട്ടി ശൈലിയിലേക്കും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഉലമാക്കൾ അതിന് ഷുറൂത്തുകൾ വെച്ചിട്ടുള്ളത്. അത് ചെറുത്ത് പറഞ്ഞ സമയത്ത് അങ്ങനെ യാതൊരു ഷർത്തുമില്ല, അതൊക്കെ ഇപ്പൊ പുതിയത് ഉണ്ടാക്കിയതാണ്. ഷുറൂത്തി ഷുറൂത്തി എന്ന് കളിയാക്കാൻ തുടങ്ങി. അവസാനം ഷർത്തുല അവൽ ഷർത്തുസ്ഥാനി ഷർത്തുസ്ഥാനിസ് എന്നൊക്കെ പറഞ്ഞ് ഓലന്നെ അംഗീകരിക്കുന്ന ആളുകൾ വായിച്ചു കൊടുത്തപ്പോ നലങ്കിലെ പയറിന് തിരുത്തപ്പോഴും ഷുറൂത്തി തന്നെ വിളിക്കുന്നത് വിളിച്ചോണ്ടേ. അവർക്കൊരു സന്തോഷമായിരിക്കുമല്ലോ നമ്മളെന്ന് ഒരു ഒരു ചീത്തപ്പേര് വിളിച്ചാൽ അവർക്കൊരു സന്തോഷം, ആ സന്തോഷം കൊണ്ടൊരു സന്തോഷത്തിൽ അഭിരമിച്ചു കൊള്ളട്ടെ എന്നല്ലാതെ വേറൊന്നും അതിനെപ്പറ്റി പറയാറില്ല. നമ്മൾ പൊതുപ്രസംഗം വേണ്ടാന്നോ പോസ്റ്റ് ഒട്ടിക്കാൻ പാടില്ലെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. മുന്തിയ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് കാലം അവഗണിച്ചതാണ് നമ്മൾ ആളുകളുടെ തെർബിയത്ത്. നമ്മൾ ആളുകൾക്ക് ആ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച ജുമാ ഖുതുബ മാത്രമാണ്, അതെന്തെങ്കിലും ഒരു പാട്ടും പാടി എടുത്തിട്ടങ്ങ് പോവും അല്ലേ. വലിയ നല്ല ശക്തിയുള്ള മഹല്ലുകളിലാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. എന്താ നോക്കുക ഖുതുബന്റെ അവസ്ഥ, ഏതെങ്കിലും അർത്ഥം മെമ്പർഷിപ്പ് ചെയ്തിട്ടുള്ളോ വന്നിട്ടോ എന്തോ പാടിപ്പോകും, ഓനന്റെ അരുൾ എന്താ പറഞ്ഞു നോക്കുമ്പോ അങ്ങനത്തെ അവസ്ഥയാണ്. കേട്ടിരിക്കാൻ കഴിയില്ല നമുക്ക്, അതൊരു സങ്കടമാണ് നമുക്ക്. അവരോട് എനിക്ക് നസീഹത്താണുള്ളത്, ഇത് മാറണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നാം ശരിയായ ഇൽമിലേക്ക് മടങ്ങണം. കാരണം നമ്മൾ എന്ന് പറയുന്നത് മാമൂലുകൾക്കോ നാട്ടുനടപ്പുകൾക്കോ സ്ഥാനമില്ല, അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇസ്ലാമിനെ ഉൾക്കൊള്ളേണ്ടത് എന്ന് ഈ നാട്ടിൽ പറഞ്ഞു പഠിപ്പിച്ചവരാ നമ്മൾ അല്ലേ. എന്താണ് കെ പി മുഹമ്മദ് അലി ഏറ്റുള്ള തഖ്ലീൽ പഠനത്തിന്റെ ആദ്യത്തിലുള്ളത്? ചിന്തോദ്ദീപകമായ ഒരു ആദർശമാണ് ഇസ്ലാം മുമ്പിൽ വെച്ചിട്ടുള്ളത്. അത് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇൽമിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ ശറിയായ ഇൽമാണത്, ഭൗതികമായ ഇൽമിനെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി പ്രയോഗവൽക്കരിക്കണമെങ്കിൽ ശരിയായ ഇൽമ് നമുക്ക് ആവശ്യമാണ്. എങ്ങനെയൊക്കെ വല്യമ്മക്കരിച്ച പോലെ, എങ്ങനെ നോമ്പോൽക്കണ്ട് പാപ നോമ്പോറ്റ പോലെ, അതല്ല ഇവിടുത്തെ ഖുറാഫിന്റെ രീതി. നമുക്കെങ്ങനെയാ? നമ്മളെ ആളുകളും അങ്ങനെയാണ്. നമ്മളെ വല്യപ്പ ആളൊന്ന് മാറിയെന്ന് മാത്രം, മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലേക്ക് ഒരിക്കലും നമ്മുടെ ആളുകൾ അതപ്പതിച്ചു പോകാൻ പാടില്ല. നമ്മൾ നാഫിയായ ഇൽമി ശരിയായ രൂപത്തിൽ ആളുകൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അഖീദക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അഖീദയിൽ വന്ന തെറ്റുകൾ തിരുത്താൻ ചെറിയ ചെറിയ കിതാബുകൾ നമ്മൾ പഠിപ്പിക്കണം. അതിന് ഉസൂലു സലാത്ത് പഠിപ്പിക്കണം. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്പോ വഹാബിസം വഹാബിസം എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരിൽ ചാടുമ്പോ നമ്മളെ ആളുകൾക്ക് എന്ന് ചടിപ്പ്. നമ്മൾ ഇനിയിപ്പോ മറുപടി ഒന്ന് പറയാൻ പോണം, മറുപടി പറഞ്ഞാൽ പിന്നെ നമ്മൾ വഹാബിയായിട്ട് ഉത്തരവിട്ടപ്പെടുള്ളൂ, അങ്ങനെ വിടാൻ പറ്റുമോ? നമ്മളിപ്പോ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആദർശത്തിലേക്ക് വരുമെന്ന് നമ്മൾ ആരോടും പറയില്ല, ഒരു സലഫി കൂട്ടായ്മ ഇവിടെ പറയില്ല. പക്ഷെ ഒരു മഹാനായ പണ്ഡിതനെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുമ്പോ അത് പ്രതിരോധിക്കുക എന്നത് ഒരു മുഹമ്മിന് മറ്റൊരു മുഹമ്മിനോടുള്ള കടമയാണ് അല്ലേ. എന്നെക്കുറിച്ച് ഒരാൾ ഇല്ലാത്തത് പറയുമ്പോ ഞാനൊരു മുഹമ്മിനായെന്ന് അംഗീകരിക്കുന്ന നിങ്ങളുടെ കടമയാണ് അത് പ്രതിരോധിക്കൽ, അത് പറയാൻ പാടില്ല. അയാളങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മുജദ്ദിദുകളുടെ ഇമാമാണ് അദ്ദേഹം. ഇമാമുത്താബ എന്ന് പേരിട്ട ഒരു മഹായ രാഷ്ട്രം തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായി തീർന്നിട്ടുണ്ട്. ഈ പറയുന്നതൊക്കെ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. അത് പറയാൻ നമ്മൾ ധൈര്യപ്പെട്ട് അറിഞ്ഞന്നെ വേണം. നമ്മൾ ഒളിച്ചിരുന്നാൽ പറ്റൂല, നമ്മൾ ശരിക്കും പറയന്നെ വേണം. അതിനെന്ത് വേണം? അത് പഠിക്കണം. എത്ര ഗ്രന്ഥങ്ങളുണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദഅവത്തിനെ ലോകാടിസ്ഥാനത്തിൽ തന്നെ താറടിക്കുന്ന ഒരു വലിയ സംഘം ഇവിടെയുണ്ട്. ആ സംഘം എഴുതിയ പച്ചക്കളവുകളാണ് ഇവരിപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇരു സംസ്ഥകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ത് വേണം? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ദഅവത്ത് എന്തായിരുന്നു? അത് ശരിക്കും നമ്മൾ പഠിക്കണം. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളാണ് ഇന്ന് പല നാടുകളിലും തൗഹീദ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കിതാബ് തൗഹീദ്, തൗഹീദിന്റെ ആളുകളാണ് നമ്മൾ. എത്ര കാലം, ഒരു നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന നമ്മുടെ ആളുകളിൽ 5% മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടില്ല. മുമ്പ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് 20+ ഷറഹുകളുണ്ട്. ഉലമാക്കളത്ത് ഷറഹ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, തൗഹീദ് മനസ്സിലാകണമെങ്കിൽ ജാഹിലിയത്തിന്റെ വിശ്വാസം എന്താന്ന് മനസ്സിലാക്കണം അല്ലേ? മക്കാ മുശ്രിക്കിന്റെ വിശ്വാസം എന്താന്ന് ശരിക്കും മനസ്സിലായാല് ഏതൊരു ജാഹിലിയത്തിനെയാണ് ഇസ്ലാം തുടച്ചു നീക്കിയത്, ഏതൊരു ഇസ്ലാമിനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഉമർ റളിയല്ലാഹുവിന്റെ വാചകം നമ്മൾ തെളിവ് പറയാം. ഏതാ വാചകം? ഇന്നമാ തൻഖുലു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ, ഇതാണ് ശഫിൽ ഇസ്ലാമി മല്ല യാരിഫുൽ ജാഹിലിയ. ജാഹിലിയത്ത് എന്താണെന്നറിയാത്തവൻ അവൻ ഇസ്ലാമിക സമൂഹത്തിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകും. എന്നാൽ ജാഹിലിയത്തിന്റെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 4 തത്വങ്ങൾ വിവരിച്ച ചെറിയ റിസാല ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. ഏതാണ് റിസാല? അൽ ഖവാഇദുൽ അർബ, 4 തത്വങ്ങൾ. ആ 4 തത്വങ്ങൾ മനസ്സിലാക്കിയാൽ മുശ്രിക്കീങ്ങളെ ദീനും ഇസ്ലാം ദീനും തമ്മിലെ വ്യത്യാസം വ്യക്തമായി മനസ്സിലാകും. അതിൽ 1 കായിക എന്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ച മക്കയിലെ കാഫിറുകൾ, ഖുർആൻ അവതരിച്ച കാലത്തുള്ള മുശ്രിക്കുകൾ, അവർ തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു, പക്ഷെ ഉലൂഹിയത്ത് അംഗീകരിച്ചില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് സൃഷ്ടിച്ചത്, അവനാണ് ഭക്ഷണം നൽകുന്നത്, അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവനാണ് മരിച്ചവർ ജീവിപ്പിക്കുന്നത്, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്, ഇതൊക്കെ ആരും അംഗീകരിക്കും? അബൂ ജഹലും ഉത്തമത്തും ശൈബത്തും അംഗീകരിക്കും. എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവന് മാത്രം ആരാധിക്കുന്നില്ല, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നില്ല? ഈ ഒരു പോയിന്റ് അവർ ഒറ്റ കായികയിൽ നിന്ന് പഠിയും. അതിനൊക്കെ എന്തെല്ലാം വിമർശനം ഇവിടുത്തെ കുമൂരികൾ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം, ഞാൻ ആ കായികങ്ങൾ വിശദീകരിക്കല്ല. അപ്പോ തൗഹീദ് പഠിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി, അത് കഴിഞ്ഞാൽ പിന്നെ കശ്മീർ ശുബഹാത്ത്. കശ്മീർ ശുബഹാത്തിൽ എന്താണുള്ളത്? ശിർക്കിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ ഇസ്തിഗാസാവാദികളുടെ സംശയങ്ങൾ, അവരുണ്ടാക്കുന്ന പുകിലുകൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് സംശയ ദൂരീകരണം എന്ന അതിന്റെ പേര് തന്നെ. നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം, മനസ്സിലായില്ലേ? അപ്പോ മുഹമ്മദ് അബ്ദുൽ വഹാബ് അറേബ്യൻ സാഹചര്യത്തിൽ എഴുതിയാണ്, അത് ഇന്ത്യക്ക് ഫിറ്റാവൂല. അതേതെങ്കിലും ചില വാക്കുകളോ വാചകങ്ങളോ ഒക്കെ പറഞ്ഞെടുക്കുന്നവർക്ക് നമ്മൾ ശ്രദ്ധിക്കണമേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഒരു മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ എഴുതിയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം വരുന്ന കാലത്ത് മുസ്ലിമീങ്ങൾ വമ്പിച്ച ചിർക്കിലാണ്, ബിംബാരാധനയിലേക്ക് പോയിട്ടുണ്ട് അവര്, മരങ്ങളെ കെട്ടിപ്പിടിക്കുന്ന അവസ്ഥ, മരങ്ങളെടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തൗഹീദ് പഠനത്തിൽ അദ്ദേഹത്തിന്റെ ഉസൂലു സലാത്തയും അദ്ദേഹത്തിന്റെ ഖവാഇദുൽ അർബാഉം അദ്ദേഹത്തിന്റെ കശ്മീർ ശുബഹാത്തും അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദും ഇതൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മറ്റ് അഖീദ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കണം, അഖീദത്തുൽ വാസിത്തിയ പഠിപ്പിക്കണം, അഖീദത്തുൽ തഹാവിയ പഠിപ്പിക്കണം. ഇതൊക്കെ പഠിച്ച ദായിമാരാണ് ഇവിടെ ദഅവത്ത് രംഗത്തുള്ളതെങ്കിൽ ഇവിടുത്തെ ഖുറാഫികളുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ല വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും. അതിന് അവർക്കതിന് പ്രേരണയും പ്രോത്സാഹനവും ലഭിക്കേണ്ടതുണ്ട്. അവരെ എന്നിലേക്ക് വഴി നടത്താൻ ആളുകൾ പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മളൊരു മദ്ഹബ് മാതിരി പണ്ട് കുറെ വിഷയങ്ങൾ നമ്മൾ പഠിച്ചും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി മദ്ഹബ് മാതിരി തിരുത്താൻ പറ്റാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ഒരിക്കലും ഇൽമിയായ ഒരു നിലപാടല്ല. അതുകൊണ്ട് ഇൽമിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ ഇൽമിലല്ല നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾക്ക് ഇൽമ് പഠിക്കണം എന്ന് പറയല്ലേ, അത് യഥാർത്ഥത്തിലുള്ള അത് തത്ബീഖ്, അത് പ്രായോഗികമായിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്തു വേണം? ഇപ്പൊ ഈ പ്രദേശത്തെ ആളുകൾക്ക് ആഗ്രഹമുണ്ട്, കുറച്ചുകൂടി ഇൽമിയായി നമുക്ക് മുന്നേറേണ്ടതുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇൽമ പഠിച്ചാൽ തന്നെ പഠിയുള്ളൂ. ഇൽമ വേണമെന്നറിഞ്ഞാണ്ട് കിതാബ് തലക്കച്ചു കറന്ന ഇൽമ തലയിക്കണ് കയറുമോ? ഇന്നമൽ ഇൽമ ബിത്താലും, ഇൽമ പഠിക്കൽ പഠിക്കുന്നതിലൂടെ മാത്രമാണ്. ഇൽമ നേടാനുള്ള വഴി എന്താ? ഇൽമ പഠിക്കുക. ഇൽമ പഠിക്കാന്ന് പറഞ്ഞാൽ നല്ല സ്വബർ അതിന് വേണം, നല്ല ക്ഷമ അതിന് വേണം. ഇൽമ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് ക്ലാസ് എടുക്കലോ കുത്തുബ അറിയാൻ പഠിക്കാതെ ചില ആളുകളുണ്ട്, എനിക്കൊന്ന് ഖുർആൻ ക്ലാസ്സിനൊക്കെ ഒന്ന് പോകണം, ഒരു 5-6 പോയി ആ കുത്തുബൊക്കെ പറയാനാവുന്ന പണ്ട്. ആ അപ്പൊ ഞാൻ കുത്തുബൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അപ്പൊ എന്നാൽ സ്വാഗതം പറഞ്ഞു, ആ എന്തെന്റെ കുത്തുബ എന്നൊക്കെ പറഞ്ഞു. കുത്തുബ അറിയാനാ പഠിക്കണത് അല്ല, ഇൽമ പഠിക്കുന്നതിന്റെ നിയ്യത്ത്, ഇൽമ പഠിക്കൽ ഒരു ഇബാദത്താണ്. ഇബാദത്ത് സ്വീകാര്യമാണെങ്കിൽ 2 ഷർത്തുണ്ട്. 1 ഇഖ്ലാസ്. എന്താ ഇഖ്ലാസ് പറഞ്ഞ? അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും അവന്റെ വജുഹും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യാനുള്ള വേറെ ആർക്കും വേണ്ടി ആഗ്രഹം. അപ്പൊ ആ നിയ്യത്തിൽ എന്തായിരിക്കണം? ഇൽമ് നേടാൻ നമ്മുടെ ജഹലിനെ നീക്കുക, അതാണ് ഒന്നാമത്തെ. എനിക്ക് കുറെ കാര്യങ്ങളെ കുറിച്ച് അറിവില്ലായ്മയുണ്ട്, അത് നീക്കാനാണ് ഞാൻ പഠിക്കാൻ പറ്റുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ അവനോട് തർക്കിക്കണം, മറ്റവനോട് തർക്കിക്കണം, ഓനെ കൊളത്തണം, ഒന്നും വീഴ്ത്താൻ ആ മൂല്യര മൂന്നത്തെ കൊടുക്കണം. നല്ലതാ മൂല്യരോട് തർക്കിക്കാൻ പോവാ, എന്നാൽ ആളടിയിലേക്ക് മൂല്യം തന്നെ വിശലാക്കുക, ചായപ്പിടി വെച്ചിട്ട്. അങ്ങനെയൊക്കെ ആളുകൾ ചിന്താഗതി, അതല്ല നമ്മളെ ഉദ്ദേശം. നമ്മൾ ഇൽമ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ജഹലിനെ നീക്കലാണ്. ആ ജഹലിനെ നീക്കാൻ വേണ്ടിയിട്ട് വിനയത്തോടുകൂടി ഇൽമിനെ സമീപിക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര വലിയ വലിയ ആളുകളൊക്കെ മുമ്പ് പിന്നെ സലഫികളായ ആളുകളൊക്കെ പഠിച്ചിരുന്നു. പാടത്ത് പണിയെടുക്കാൻ പോകുന്നവരും കൂലിപ്പണി എടുക്കുന്നവരും ഒക്കെ വൈകുന്നേരത്ത് പള്ളിയിൽ വരുന്നു. ദർശിപ്പോ ഞാൻ എടത്തനാട്ടുകര ഭാഗത്ത് ജീവിച്ചാളാ. എന്റെ ഉപ്പ പറപ്പൂർ അബ്രഹമാ മുസ്ലിയാരുടെ ശിഷ്യനാണ്. പറപ്പൂർ അബ്രഹമാ മുസ്ലിയാരുടെ പ്രവർത്തനം കാരണമായിട്ടാണ് എടത്തനാട്ടുകരയിൽ ഇന്ന് 20 പിന്നെ മുജാഹിദ് മഹല്ലുകൾ ഒന്നിച്ചുണ്ടായി. അതിന്റെ ഇടയിൽ ഒറ്റ ഖുറാഫി മഹല്ലുമില്ല. എന്താ അന്നത്തെ ആളുകളുടെ അവസ്ഥ? അവർ ആ സാധാരണക്കാർ ഒപ്പം പഠിക്കാൻ രംഗത്ത് വന്നിരുന്നു. ആ അതിപ്പോ ഇല്ല. ഇപ്പൊ അൽമനാറ് വാങ്ങും, ഷബാബ് വാങ്ങും, മറ്റത് വാങ്ങും, ഇത് വാങ്ങും, ഒക്കെ അവനാന്റെ പ്രസിദ്ധീകരണം വാങ്ങും. നമ്മളല്ലാതെ ആരോ വാങ്ങാട്ടോ. നമ്മൾ വാങ്ങിയില്ല, ഞാനത് വാങ്ങരുത്. എന്നാ വാങ്ങിയന്നെ റാപ്പർ കൂടി പൊട്ടിക്കാതെ അവിടെ കൊണ്ടുപോയിടും അല്ലേ? ഖുർആൻ പരിഭാഷ ഓ പെറ്റിപ്പുറ സമ്മേളനത്തിൽ വാങ്ങിയ അങ്ങനെ ഇരിക്കും. അപ്പോഴും ഒന്ന് അനക്കി നോക്കിയിട്ടില്ല. ഈ രൂപത്തിലേക്ക് പഠനത്തിലും അറിവിനും നമ്മൾ വളരെ പുറകോട്ട് പോയി എന്നത് യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മളെ ആളുകളൊക്കെ എന്താ പഠിക്കല്? ഖുർആൻ പരിഭാഷ എടുക്കുക, എന്നിട്ട് ആയത്ത് പഠിക്കുക, എന്നിട്ട് നമ്മളെന്ന് വ്യാഖ്യാനിക്കുക. ഹദീസിന്റെ പരിഭാഷ എടുക്കുക, ഹദീസിന്റെ കഷ്ണം കിട്ടും, അതുകൊണ്ടാണ് ഗവേഷണം നടത്തുക, എന്നിട്ട് നമ്മളാണ് വിധി പറയുക. ഇങ്ങനെയൊക്കെ ആളുകൾ അധപ്പതിച്ചു പോയിട്ടുണ്ട്. ഇതൊന്നും കേമ്പോലി മുതൽക്കുള്ള സലഫി നിലപാടുള്ളവരൊന്നും പറഞ്ഞതല്ല. ലോകത്തുള്ള സലഫി ഉലമാക്കൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യം തന്നെ ഖുർആൻ പരിഭാഷ എടുത്തിട്ട് ആയത്തെടുത്തിട്ട് ഒരായത്തിന്റെ കഷ്ണം എടുത്തിട്ട് അതിനൊരു വിധി കണ്ടെത്തിയിട്ട് അയാൾ അതനുസരിച്ച് വിധി പറയലല്ല. ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ ലോകത്തുള്ള അഹ്ലുൽ സുന്നത്തിന്റെ ഉലമാക്കൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കാരണം നമുക്ക് എല്ലാ ആയത്തും അറിഞ്ഞുകൂടാ, നമ്മളൊരായത്തിന്റെ കഷ്ണേ പഠിക്കുള്ളൂ. അതുപോലെ എല്ലാ ഒരു ഹദീസ് കണ്ടാൽ ആ വിഷയത്തിലുള്ള ഹദീസുകൾ വേറെ അധ്യായങ്ങളിൽ വേറെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവും. അപ്പൊ അതിനോട് വിരുദ്ധമാകാത്ത തരത്തിലായിരിക്കണം അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഒരു ഹദീസ് സഹീ ആയിരിക്കാം, ലൈഫ് ആയിരിക്കാം. ആദ്യം കാലത്ത് നബി പറഞ്ഞതാകാം, പിന്നെ ഇതിനെ ദുർബലപ്പെടുത്തി വേറെ പറഞ്ഞിട്ടുണ്ടാകാം. ഇതെങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയതും വിലയിരുത്തിയതും? ഇതൊന്നും നോക്കാതെ ഒരു ഹദീസിന്റെ കഷ്ണം കിട്ടിയാൽ വാട്സാപ്പിലോട്ട് വിടുക, എന്നിട്ട് അതിന്റെ ഓന്റെ വകയൊരു ഹുക്കുമെന്ന് പറയാം. ഈ രൂപത്തിലുള്ള ഒരു പഠന രീതി അല്ല യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ പഠിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ പണ്ഡിതന്മാരുടെ ഇരുത്തം വന്ന ശരിയായ മൻഹജിലുള്ള ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം അവരുടെ കാലഘട്ടത്തിൽ അഹ്ലുൽ സുന്നത്തിൽ നിന്ന് തെറിച്ചുപോയ വിവിധ കക്ഷികളും പാർട്ടികളും വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെഴുതിയ ഗ്രന്ഥമാണ്. അപ്പൊ ആ പറഞ്ഞ മുഅ്തസിലത്തും ജബരിയത്തും ഖദരിയത്തും അന്നത്തെ കക്ഷികളൊന്നും ഒന്നില്ലല്ലോ എന്ന് ചില ആളുകൾ പറയും. തീരില്ലാന്നേ ഉള്ളൂ. അവരുടെയൊക്കെ ആശയങ്ങൾ ഇന്നും നമ്മുടെ സമുദായത്തിൽ വിവിധ പേരുകളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ അവര് വ്യതിയാനങ്ങളെ ശരിക്കും മനസ്സിലാക്കി നേരിട്ട ഉലമാക്കളുടെ കിതാബുകൾ നമ്മൾ മുമ്പിലുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഇന്നിപ്പോ ഭൗതിക വിജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മൾ ആളുകൾ നെട്ടോട്ടം ഓടുന്നത്. നമ്മുടെ മദ്രസകളൊക്കെ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. ഞങ്ങളാ പണ്ട് മദ്രസ ഉണ്ടാക്കിയെന്ന് പറയല്ലാതെ ഇപ്പൊ നമ്മളെ മദ്രസന്റെ സ്ഥിതി എന്താ? 5 മദ്രസയിൽ പഠിച്ച കുട്ടിക്ക് തജ്വീദ് അനുസരിച്ച് അമ്മജുദും കൂടി ഓരോ പയ്യാ. ഞാൻ വെറുതെ പറയല്ല, നമ്മളൊക്കെ അനുഭവമാണ്. കാരണം എന്താ, നമ്മൾ പണ്ട് 7 മണി മുതൽ 10 മണി വരെ 3 മണിക്കൂർ അതിനുള്ള സിലബസ് അത് 6 ദിവസം പഠിപ്പിച്ചാൽ ഉള്ള കാര്യം, ഇന്നിപ്പോ ക്രിസ്ത്യാനികളെ സൺഡേ സ്കൂൾ മാതിരി ഞായറാഴ്ച മാത്രം ഉണ്ടാവുക അല്ലേ? ഞായറാഴ്ച രാവിലെ വന്നിട്ട് ഒരു ഉച്ച ആവുന്നത്, അത് കല്യാണോ പിന്നെ പള്ളാണലും അല്ലെങ്കിൽ പിന്നെ കുട്ടിയെ കാണലും അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ കുട്ടികൾ വരും. എന്താ അവിടെ നടക്കണത്? ഒരു ചന്ത കൊറേ ഉണ്ടാവണം, വന്നിട്ട് പോവും. പിന്നെ മദ്രസ ഉണ്ടെങ്കിൽ തന്നെ രാവിലെ കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാനുള്ള ബുക്കുകളും ബാഗും അതിന്റെ ഇപ്പുറത്തൊരു കുപ്പി വെള്ളവും ഇപ്പുറത്തൊരു കൊടി ഇതൊക്കെ പാട് യൂണിഫോം ഒക്കെ മാറ്റിയൊരു സാധനത്തെ കൊണ്ടുവന്ന് മദ്രസിന്റെ മുമ്പിലോട്ട് ഇറക്കും അല്ലേ? ഉസ്താദെ 8:30 വണ്ടി എടുക്കൊന്ന് കയറ്റി കൊടുക്കണേ, അതാ ഉദ്ദേശം. പിന്നെ എന്തിനാ അവിടെ വരുന്നത്? ഞാൻ പള്ളി കമ്മിറ്റിയൊക്കെ പെട്ട ആളല്ലേ, എന്റെ കുട്ടി മദ്രസ വന്നില്ലേ, മോശമല്ലേ? അതിന് വരിക അതപ്പോഴത്തെ മദ്രസന്റെ അവസ്ഥ എന്ത് കിട്ടാനാണ് അതിലൂടെ? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ മദ്രസ ഉണ്ടാക്കി, നമ്മൾ മദ്രസന്റെ പ്രസ്ഥാനത്തിന്റെ ആളായി എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസന്റെ അവസ്ഥ എന്താ? എല്ലാം പോയി. മദ്രസ പ്രസ്ഥാനം എന്നത് തന്നെ തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. മനസ്സിലായില്ലേ? കാരണം ഭൗതിക വിജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഭൗതിക വിജ്ഞാനം പഠിക്കുന്നതിനല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാം ശരഇയായ ഇൽമ് നേടുന്നതിനാണ് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അയാൾക്ക് നല്ല അറിവ് നൽകുന്നതാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യം ബാക്കിയാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം, താൻ മുഖേന ഉപകാരം കിട്ടിയ വിജ്ഞാനം അല്ലേ, പിന്നെ സദഖാജാരിയ. അപ്പൊ നമ്മൾ ഇൽമ് പഠിക്കുകയും അത് മറ്റൊരാൾക്ക് പഠിപ്പിക്കുകയും ചെയ്താൽ അയാൾ അതനുസരിച്ച് അമൽ ചെയ്താലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും. ഇതല്ലേ ഇതിന്റെ അർത്ഥം? അപ്പൊ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് അത് ശരഇയായ ഇൽമിനെ പറ്റിയല്ലേ പറഞ്ഞത്? ഇന്ന് ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ നമ്മുടെയൊക്കെ കുട്ടികളും നമ്മളൊക്കെയും അവരൊക്കെ ദുനിയാവിന്റെ കാര്യം പഠിക്കുന്നതിനും അതെന്തിനാ? ജോലി കിട്ടാൻ, സർട്ടിഫിക്കറ്റ് കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, ശമ്പളം കിട്ടാൻ, സ്റ്റാറ്റസ് ഉയരാൻ അല്ലേ? അതൊന്നും പരലോകത്തൊക്കെ ഉപകാരപ്പെടുന്നതല്ല. പക്ഷെ അതിനാണ് മുന്തിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത്. അവർ ദുനിയാവിന്റെ പ്രത്യക്ഷം ഓടി മാത്രം അറിയുന്നവരാണ്, ആഖിറത്തെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. സൂറത്തു റൂമിലെ ഏഴാമത്തായത്ത് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഐ അക്തറു നാസി ലൈസ ലഹും ഇൽമുൻ ഇല്ലാ ബിദ്ദുനിയ, ജനങ്ങളിൽ അധികം ആളുകൾക്കും ദുനിയാവിനെ കുറിച്ചുള്ള അറിവല്ലാതെ ഇല്ല. വക്തി സാധിഹ, ദുനിയാവ് സമ്പാദിക്കുന്നതിനെ കുറിച്ചും, വശുമൂനിഹ, ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ചും, ഫഹും റിസാഖുൻ അതുക്കിയാവ് ഫി തഹ്സീലിഹ, ആ കാര്യത്തിൽ അവർ സമർത്ഥന്മാരും അത് നേടുന്നതിൽ നല്ല ബുദ്ധിമാന്മാരുമാണവർ. ദുനിയാവിന്റെ സമ്പാദ്യ മാർഗങ്ങളെ കുറിച്ച് നല്ല സാമർഥ്യമുള്ളവരും അറിവുള്ളവരുമാണ്. പക്ഷെ ദീനിന്റെ കാര്യങ്ങളെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അവർ അശ്രദ്ധരാണ്. കാന്നഹദഹും മുഖഫലുല്ലാദിഹീനലവും, അവരിൽ ഓരോരുത്തരും ഒരു ചിന്തയും ബുദ്ധിയും ഇല്ലാത്ത അശ്രദ്ധനെ പോലെയാണ്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് യശാസ്കാരം കഴിഞ്ഞിട്ട് പൂർത്തിയാക്കാം. എല്ലാവരും പള്ളി പേടി ജമാഅത്തിൽ തിരിച്ചു വരാം. സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി.